ഇരിക്കുന്നവന്,
സിംഹാസനത്തിൽ ഇരിക്കുന്നവന്,
ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും,
ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും,
ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു.
ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിലേക്ക് വീഴുകയാണ്. സിംഹാസനത്തിരുന്ന 24 മൂപ്പന്മാർ ആരാധിക്കുന്ന എങ്ങനെയാണ്? ദൈവസിംഹാസനത്തിന് മുമ്പിലേക്ക് വീണു വീണു.
എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു.
എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ അവർ നമസ്കരിച്ചു.
കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വം ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ,
മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ
യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട്, തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുമ്പിലിട്ടു,
തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുമ്പിലിട്ടു. അതാണ് ആരാധന. ആരാധന നടക്കുന്നു ഒരിടത്തും തലയിൽ കിരീടം വെച്ചുകൊണ്ടിരിക്കാൻ നിനക്ക് അവകാശമില്ല. നിന്റെ ഹൃദയത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിന്റെ മനസ്സിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ നീ വലിയ ആളാണെന്നുള്ള ഭാവത്തിന്റെ ഒരു കിരീടം തലയിലുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ കിരീടം അവന്റെ മുമ്പിൽ വെച്ചു കൊടുക്കണം. നീ എവിടെയാണോ നിന്റെ മനസ്സിനെ ഇരുത്തിരിക്കുന്ന, നിന്റെ നിന്നെ കുറിച്ച് വലിയ ഭാവം അഹന്തയുണ്ട്, ആ സിംഹാസനത്തിലാണ് ഇരിക്കുന്നെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി അവന്റെ മുമ്പിൽ വീണ് കിടക്കണം. അവന്റെ മുമ്പിൽ 24 മൂപ്പന്മാരും വീണ് കിടന്നുകൊണ്ട് കിരീടങ്ങൾ അവന്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊണ്ട് അവർ പറയുകയാണ്, നിനക്കാണ് യോഗ്യത, നീയാണ് ആരാധനയ്ക്ക് യോഗ്യൻ, നീയാണ് മഹത്വത്തിന് യോഗ്യൻ, നീയാണ് സ്തുതിക്ക് യോഗ്യൻ. ഹല്ലേലൂയ. എപ്പോഴാ ചെയ്യേണ്ടത്? എപ്പോഴാ അത് ചെയ്യേണ്ടത്? നാല് ജീവികൾ ദൈവത്തെ ആരാധിക്കുമ്പോഴൊക്കെയും, ഇവര് ദൈവത്തെ ആരാധിക്കുമ്പോഴൊക്കെയും മൂപ്പന്മാര് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി നിലത്തോട്ട് വീണ് കിരീടമെടുത്ത് വെക്കണം. ഇവരെപ്പോഴും ആരാധിക്കുന്നത്, ഇവരാരാധിക്കുമ്പോഴെല്ലാം 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് വീണ് കിരീടം എടുത്തു വെച്ച് ദൈവത്തെ ആരാധിക്കണം. അപ്പൊ ഇവരെപ്പോഴും ആരാധിക്കുന്നത് കേട്ടോ, രാപ്പകൽ വിശ്രമം കൂടാതെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവര് രാപ്പകൽ വിശ്രമം കൂടാതെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ ചെന്ന സിംഹാസനത്തെ കിരീടം വെച്ചോണ്ട് ഞെളിഞ്ഞിരിക്കാമെന്ന് നീ വിചാരിച്ചു ഇവിടുന്ന് പോകണ്ട. അവിടെ ചെന്നാൽ ചെയ്യാൻ പോകുന്ന മുഴുവനും ദൈവത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് അവരാണ് മഹത്വത്തിന് യോഗ്യർ, അവരാണ് സ്തുതിക്ക് യോഗ്യരെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയാ. 5-ാം അധ്യായം 8-ാം വാക്യം.
പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു.
24 മൂപ്പന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ വീണു. ഇനിയും 12-ാം വാക്യങ്ങൾ.
അവർ അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു.
അർക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. അടുത്തത്,
സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവരും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഞാൻ കേട്ടു.
4 ജീവികളും
ആമേൻ എന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണു നമസ്കരിച്ചു.
മൂപ്പന്മാർ വീണു നമസ്കരിച്ചു. മനസ്സിന്റെ മനോഭാവമാണ് വിഷയം. അകത്ത് ഏതെങ്കിലും വലിയ ആളാണെന്നുള്ള ഭാവമുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തില്ല. നീ അയോഗ്യനാണെന്നും നീ കഴിവില്ലാത്തവനാണെന്നും നിന്റെ ഒരു മിടുക്കുകൊണ്ടുമല്ല നീ ദൈവസേനയിൽ വന്നതെന്നും ഓർമ്മയുള്ളവനാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അവന്റെ അകത്താണ് ആരാധന ഉയരുന്നത്. അപ്പോസ്തലനായ പൗലോസ് ആദ്യം എഴുത് കേൾക്കണമോ, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അത് ശ്രേഷ്ഠതയുള്ള അപ്പന്മാർ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവ് എനിക്കില്ല, അവരുടെ അപ്പോഴുള്ള ആളാണ്. പിന്നെ എഴുതി കേൾക്കണോ, സകല അപ്പോസ്തലന്മാരെക്കാളും ഏറ്റവും കുറഞ്ഞവനാ ഞാൻ. അപ്പോസ്തലനെന്ന വിളിക്കാൻ യോഗ്യനല്ല, സഭയെ ഉപദ്രവിച്ചുകൊണ്ട്. കുറെ കഴിഞ്ഞ മാറ്റമുണ്ടായി, കുറെ കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുക, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ ഞാൻ. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലൻ, അവിടുന്ന് കുറഞ്ഞ അപ്പോസ്തലന്മാരിൽ കുറഞ്ഞവനായി, പിന്നെ വിശുദ്ധന്മാരിൽ കുറഞ്ഞവനായി, ഏറ്റവും ഒടുവിൽ ജീവിതത്തിന്റെ അവസാന ഭാഗമായപ്പോൾ തിമൊഥെയൊസ് ലേഖനത്തിൽ എഴുതി, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എങ്ങനെ ഈ മാറ്റം വന്നെന്നറിയാമോ? കൃപയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, കൃപയുടെ മുമ്പില് ഈ സ്ഥാനത്തിനോ മാനത്തിനോ പൊസിഷനോ വസ്ത്രത്തിനോ വേഷത്തിനോ ഒന്നും സ്ഥാനമില്ല, അവിടെ ഉള്ളത് കൃപയാണ്. കൃപയെന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്ത നിന്നെ ദൈവം കൈക്കൊണ്ടു എന്നതാണ്. അവിടെ അയോഗ്യതയ്ക്കാണ് പ്രാധാന്യം. ഞാൻ അയോഗ്യനാണ് അയോഗ്യനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പൗലോസ് പറയാ, ആ പാപികൾ ഞാൻ ഒന്നാമനാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, എന്റെ ദൈവമേ ഒരു യോഗ്യതയും ഇല്ലാത്ത എന്നോട് കാണിച്ച കൃപ എത്ര വലുത്. അവന്റെ കൃപയുടെ അത്യന്ത ധനത്തെയാണ് നമ്മൾ വരും കാലങ്ങളിൽ തിരിച്ചറിയുന്ന. നമ്മുടെ താഴ്ച അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞു കഴിയുമ്പോൾ ആരാധന ഉണ്ടാവുകയാണ്. പിന്നെ നമുക്ക് സിംഹാസനത്തിൽ ഇരിക്കാനൊക്കത്തില്ല, പിന്നെ നമുക്ക് കിരീടം വെച്ചുകൊണ്ട് ഇരിക്കാനൊക്കത്തില്ല. അവന്റെ സാന്നിധ്യം വ്യക്തമാകുമ്പോഴെല്ലാം നീ ദൈവത്തിന് മുമ്പിലേക്ക് വീണ് കിടക്കും. എന്താണ് നമ്മുടെ സഭയിലോ കൂട്ടങ്ങളിലോ ഒക്കെ ആളുകൾക്ക് ആരാധനാ സ്ഥലത്ത് അശബ്ദമായിട്ടിരിക്കാൻ കഴിയുന്നത്, ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുന്നത്, ആരാധനാ സ്ഥലത്തിലൊന്നും വഴക്കിടാൻ കഴിയുന്നത്? എന്താ കാരണമെന്നറിയാമോ? ദൈവബോധമില്ല. ആരാധന ദൈവബോധത്തിലല്ല നൽകുന്നത്, ആരാധനാ സ്ഥലത്ത് മനുഷ്യബോധമാ. ആരെങ്കിലും പലരും ആരാധിക്കുന്നെങ്കിൽ പോലും അവിടെ ഇരിക്കുന്ന മറ്റു മനുഷ്യരെ ഓർത്തുകൊണ്ട് ആരാധിക്കുന്നത്, അവരെ കാണിക്കാൻ കൈവെക്കുന്നവരാ, അവരെല്ലാം കണ്ടെന്ന് വിചാരിച്ച് കയ്യടിച്ചെന്നുവരാ, ഒച്ച വെച്ചെന്നുവരാ. മനുഷ്യബോധത്തിലുള്ള ആരാധന ദൈവം സ്വീകരിക്കുന്നില്ല. നിന്റെ അകത്തോട്ട് കയറേണ്ടത് ഇതാ, ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ദൈവത്തെ മാത്രം, അവന്റെ സിംഹാസനം മാത്രം, അവന്റെ സാന്നിധ്യം മാത്രം. ആ മഹാദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വന്നിരിപ്പാൻ യോഗ്യതയില്ല. തന്നെ യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി കൊണ്ട് വിശുദ്ധീകരിച്ച് കൊണ്ടുവന്നുവെങ്കിൽ ഞാൻ എത്രയധികം അവനെ സ്തോത്രം ചെയ്യണം, എത്രയധികം അവനെ ആരാധിക്കണം. എന്ത് ധൈര്യത്തിലാ വിശുദ്ധന്മാരുടെ പന്തിയിൽ ഇന്ന് പകലും നീ കയറിയിരിക്കുന്നത്. ആരാധനക്ക് അവകാശം തന്നെ ഇവിടെ നിന്ന് കയ്യടിക്കാനും ഒച്ച വെക്കാനും നിനക്ക് എങ്ങനെയാണ് ഈ പ്രാഗൽഭ്യം ഉണ്ടായത്? താൻ തോന്നിയായി നടന്ന നിന്നെ, പാപത്തിൽ ജീവിച്ച നിന്നെ ആരാണ് ഇവിടെ വിളിച്ചോണ്ട് വന്നത്? ഒറ്റ മറുപടിയുള്ളൂ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അതെന്നെ കഴുകി, അതെന്നെ വിശുദ്ധീകരിച്ചു. ദൈവത്തിന്റെ മഹാകൃപ എന്നെ തേടി വന്നു. കൃപ കൊണ്ട് രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തെ സ്തുതിക്കും. സ്വന്തം കഴിവ് കൊണ്ട്, മിടുക്ക് കൊണ്ട്, പ്രാപ്തി കൊണ്ട്, മറ്റേതെങ്കിലും പൊങ്ങച്ചങ്ങൾ കൊണ്ട്, പ്രശംസ കൊണ്ടാണ് ദൈവസേനയിൽ വന്നെങ്കിൽ അവന് സ്തോത്രം പറയേണ്ട കാര്യമില്ലല്ലോ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആരാധനയിൽ തന്നെ മൂന്ന് ലെവലായിട്ടുള്ള ആരാധന ഉണ്ടെന്ന് പറയാറുണ്ട്. പ്രാകാരത്തിൽ നിന്നുള്ള ആരാധന, വിശുദ്ധ സ്ഥലത്തുള്ള ആരാധന, അതിപരിശുദ്ധ സ്ഥലത്തുള്ള ആരാധന. പഴയ നിയമത്തിലെ കാര്യമാണതെങ്കിലും പുതിയ നിയമ വിശ്വാസിയുടെ അനുഭവത്തിലും പ്രാകാരത്തിലുള്ള ആരാധന കിട്ടിയതിനൊക്കെ നന്ദി പറയുക. അവരാണ് ആരാധിക്കുമ്പോൾ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളവരാ. കാരണം ആരാധന അവല്ലോ കിട്ടാനായിട്ടുള്ളതാ. ആരാധന എന്തിനുള്ള വല്ലതും കിട്ടിയതിന് സ്തോത്രം പറയുക. അത് തന്നല്ല കർത്താവേ, കാറ് തന്നല്ലോ, വീട് തന്നല്ലോ, മറ്റേത് തന്നല്ലോ, മറിച്ചു തന്നല്ലോ, ഇതൊക്കെ നന്ദി പറയണം, നന്ദി പറയണം. പക്ഷെ പ്രാകാരത്തിലാ. പിന്നെ വിശുദ്ധ സ്ഥലത്ത് കയറുന്ന പുരോഹിതൻ, അവിടെ കയറുമ്പോഴുള്ള ആരാധന സ്തോത്രമാണ്. ഒന്നും തന്നില്ലെങ്കിലും സ്തോത്രം. നീ ദൈവമായതുകൊണ്ട് നിന്നെ സ്തുതിക്കുക, അതാണ് സ്തോത്രം ചെയ്യുക. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതൊന്നുമില്ല. നിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുക. നിന്റെ ആത്മാവ് എന്റെ ഉള്ളം വാഞ്ചിച്ച് മോഹിച്ച് പോകുന്ന എന്റെ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം അറിയുക. അവിടെ നീ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ച് നിനക്ക് വിശപ്പുണ്ടാകത്തില്ല, ദാഹമുണ്ടാകത്തില്ല, ക്ഷീണമുണ്ടാകത്തില്ല. കാരണം മോശെ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് വിളിച്ചുകൊണ്ട് ചെന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതത്തെ 40 രാവും 40 പകലും അവൻ ഇരുന്നപ്പോൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 40 ദിവസം പർവ്വതത്തിന് മുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ മോശം ജനിക്കാൻ കഴിഞ്ഞു? അതോ ദൈവ സാന്നിധ്യം നിന്നിലേക്ക് ജീവൻ പകർന്നുകൊണ്ടിരിക്കും, ദൈവ സാന്നിധ്യം നിന്നിൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവസനയിൽ നീ ദൈവത്തെ കാത്തിരിക്കുകയാണെങ്കിൽ ദൈവത്തെ കാത്തിരിക്കുന്നവനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു വചനം ഞാൻ പറയാം. ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ ശക്തി നൽകുന്നു. യൗവനക്കാരുടെ വീഴും ബാല്യക്കാർ തളർന്നു പോകും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. ദൈവത്തെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അവർ കഴിയന്മാരെ പോലെ ചെലവടിച്ച് ചെലവടിച്ച് ഉയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, അവർ തളർന്നു പോകാതെ നടക്കും. എന്ന ബലമില്ലാതെ വന്നെങ്കിൽ നിന്റെ ബലം ദൈവം വർദ്ധിപ്പിക്കുന്നു, എന്ന ക്ഷീണിച്ച് വന്നെങ്കിൽ ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്നു. ദൈവ സിംഹാസനത്തെങ്കിൽ ദൈവത്തെ കാത്തിരിക്കുന്നുവെങ്കിൽ ക്ഷീണം മാറും, ബലഹീനത മാറും, അശ്രദ്ധകൾ മാറും. അങ്ങോട്ട് കയറണം, ദൂരത്തു നമസ്കരിച്ചിട്ട് പോകല്ല, പ്രാകാരത്തിന്റെ വാതുക ചെന്ന് കർത്താവെ തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ചോടിപ്പോകരുത്. പുരോഹിത നീ അവിടെ നിൽക്കേണ്ടവനല്ല. അകത്തോട്ട് കയറി, അകത്തോട്ട് കയറി വന്ന് അവിടെയുള്ള തങ്കവിളക്കിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് മേശപ്പുറത്തിരിക്കുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ചുകൊണ്ട് അവിടെയുള്ള ധൂപപീഠത്തെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് തെരശീല കയറിയത് കൊണ്ട് അകത്തോട്ട് കയറി ചെല്ല്. ദൈവത്തിന്റെ ഷെക്കീനാ മേഘം ഇറങ്ങി വസിക്കുന്ന കൃപാസനം അവിടെയുണ്ട്. കൃപാസനത്തിന്റെ അടുക്കൽ ചെന്ന് നിന്റെ ആത്മാവ് അവനെ ആരാധിക്കട്ടെ. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് രാവിലെ 7:30 മുതൽ ഇവിടെ ഇരിക്കുകയാണ്. നിന്റെ ആത്മാവിന്ന് കൃപാസനത്തെ തൊടാതെ പോകരുത്. നിന്റെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം അറിഞ്ഞു വന്ന് നിറയട്ടെ. നിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒരു ബലം പകരട്ടെ. നിന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പ്രതികൂലങ്ങളെ പിടിച്ചു നിൽക്കുവാൻ, പ്രതിസന്ധികളിൽ ജയിച്ചു നിൽപ്പാൻ, ജയത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് ജീവിക്കുവാൻ എന്ന് ദൈവത്തിന്റെ വലിയ ശക്തി ഏറ്റുവാങ്ങിക്കൊണ്ടേ പോകാവുള്ളൂ. നീ കൊടി താഴ്ത്തിക്കെട്ടേണ്ടവനല്ല, കൊടി ഉയർത്തേണ്ടവനാണ്. കർത്താവിന്റെ നാമത്തെ 2012 കൊടി ഉയർത്തുവാൻ ദൈവം നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. നീ ജയത്തിന്റെ കൊടി ഉയർത്തുക. നീ പേടിച്ചിരിക്കേണ്ടവനല്ല, തലകുരിച്ചിരിക്കേണ്ടവനല്ല, പ്രാഗൽഭ്യമില്ലാതെ നടക്കേണ്ടവനല്ല, കരിന്തിരി കത്തേണ്ടവനല്ല. നീ ജ്വലിച്ച് പ്രകാശിക്കേണ്ടവനാണ്. ഒരു തീപന്തം പോലെ ജ്വലിച്ച് പ്രകാശിക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ദൈവം നിന്റെ കുടുംബത്തെ കണ്ടിരിക്കുകയാണ്. ദൈവം നിന്റെ ശുശ്രൂഷയെ കണ്ടിരിക്കുകയാണ്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആ ശക്തി, ആ കൃപ, അത് ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല, അത് മൂടി വെക്കുവാനുള്ളതല്ല, അത് വ്യാപാരം ചെയ്യുവാനുള്ളതാണ്. അതിനുള്ള സമയം വന്നിരിക്കുന്നു. നീ കാത്തിരുന്ന സമയം വന്നിരിക്കുന്നു. ദൈവം തന്നെ ഉപയോഗിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് കണ്ടുകൊണ്ട് നീ അവനെ ആരാധിക്കണം. സീനായ് മലയുടെ അടിവാരത്തിൽ മുൾപ്പുറപ്പിൽ കത്തിജ്വലിക്കുന്ന തേജസ് കണ്ടുകൊണ്ടാണ് മോശയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. തീ തീ, പക്ഷേ മുൾപ്പുറപ്പ് എന്ത് ചാരമാകുന്നില്ല. അടുത്ത് എന്നപ്പോൾ ദൈവം സംസാരിക്കുക. നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, കാലിന് ചെരിപ്പഴിച്ചു കളക. നിയോഗം കൊടുത്തിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞാനാ നിന്നെ വിടുന്നതിന്റെ അടയാളം, നീ തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്നെ ആരാധിക്കും. തിരിച്ചു വന്നപ്പോൾ ആരാധിച്ചു. തിരിച്ചു വന്നപ്പോൾ അവര് വന്നപ്പോൾ അവിടെ വന്ന് ആരാധിക്കാൻ വന്നപ്പോൾ മുൾപ്പുറപ്പല്ലിപ്പോൾ കത്തുന്ന തീ കത്തുന്ന പർവ്വതം, മല മുഴുവൻ തീ പിടിച്ചു. പണ്ട് മുൾപ്പുറപ്പിലെ തീയുള്ളായിരുന്നു, ഇപ്പോൾ മല മുഴുവൻ തീ പിടിച്ചിരിക്കുകയാണ്. മല മുഴുവൻ ദൈവ തേജസ് ഇറങ്ങി വന്നിരിക്കുകയാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം, അവിടെ കേൾക്കുന്ന ശബ്ദം, ഇടിനാദം കേൾക്കുന്നുണ്ട്, ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. ദൈവ സാന്നിധ്യത്തിന്റെ എല്ലാ പ്രത്യക്ഷ ലക്ഷണങ്ങളും ഉണ്ട്. അവിടോട്ട് ആ മോശ വിളിച്ച് കയറ്റി 40 ദിവസം ഇരുന്നേച്ച് ഇറങ്ങി വന്നപ്പോൾ ഇപ്പോൾ മലയിലല്ല തീയ്, മോശയാ കത്തുന്നത്. മോശ ദൈവദേശം കയറി പിടിച്ചു. പണ്ട് മുൾപ്പുറപ്പിൽ കണ്ട ദേശം ഇപ്പോൾ മോശയുടെ ദേഹത്ത്, മോശയുടെ മുഖത്ത്. ചേട്ടൻ അഹരോൻ പറയുന്നു, അയ്യോ അയ്യോ, ഒരു മൂടുപടം വലിച്ചിട്ട് ഞങ്ങൾക്ക് നോക്കാൻ വയ്യ, നിന്നെ നോക്കാൻ വയ്യ, മോശ നിന്നെ നോക്കാൻ വയ്യ എന്ന്. മോശയ്ക്ക് തീ പിടിച്ചു എന്ന്. ഇവിടെ നിന്ന് കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ തീ പിടിച്ച് ഇവിടെ നിന്ന് പോകാവുള്ളൂ. ദൈവത്തിന്റെ തേജസ്സിനെ തീ പിടിച്ച് നീ പോകണോ? എബ്രോയിൽ പോയി ദൈവസ്ഥലയിൽ ഇരുന്നിട്ട് ഇവിടെ നിറകി പോകുമ്പോൾ നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് കത്തിപ്പിടിക്കട്ടെ. ഹല്ലേലൂയ്യ. ദൈവസാന്നിധ്യത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നീ എല്ലാം വിസ്മരിച്ചു പോകും. ഏഴാം അധ്യായത്തിന്റെ 11 വാക്യങ്ങൾ, 7:11 വാക്യങ്ങൾ, സ്വർഗത്തിലെ ആരാധന.
സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ് വീണു
സിംഹാസനത്തിന്റെ മുമ്പിൽ.
ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു.
നമസ്കരിച്ചതാണ് ആരാധന, വീണ് നമസ്കരിക്കുക. 11:16-17 വാക്യങ്ങൾ, 11:16-17.
ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ് വീണ്.
24 മൂപ്പന്മാരും കവിണ്ണു വീണ്
ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
19:5 വാക്യം മുതൽ ശ്രദ്ധിച്ചു കേൾക്കുക.
നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറഞ്ഞൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും
വലിയ പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ
പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും
ഞാൻ കേട്ടത്
ഹല്ലേലൂയ.
അങ്ങനെ ആരാധിക്കേണ്ടത്, ആരാധിക്കുന്നത് ഉറക്കം തൂങ്ങി ആരാധിക്കല് കേട്ടോ, ആളുകളെ തൃപ്തിപ്പെടുത്ത ആരാധിക്കല്. ഇടത്തും വലത്തും ഇരിക്കുന്നവരൊക്കെ അനങ്ങാതിരിക്കുകയാണ്, ഞാനും അനങ്ങാതിരിക്കുകയാണ് ധരിക്കരുത്. നിന്റെ അകത്തോട്ട് സ്പിരിറ്റ് കയറിയിട്ട് പരിസരം മറന്ന് ദൈവത്തെ നീ ആരാധിക്കണം. നിന്റെ ഇമോഷൻസ് ദൈവത്തിന് കൊടുക്കണം, നിന്റെ വികാരങ്ങൾ ദൈവത്തിന് കൊടുക്കണം, നിന്റെ ശക്തി ദൈവത്തിന് കൊടുക്കണം. മുഴുവൻ അങ്ങ് വീണ് കിടക്കുകയാണ്, ഇതല്ല എന്റെ ദൈവത്തിനാണ്. ഇവിടെ ഒറ്റ മനുഷ്യനെ എനിക്ക് പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല, ഇവിടെ ഒരു മനുഷ്യന്റെയും മുമ്പിൽ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. എന്റെ അകത്ത് ദൈവം തന്ന വെളിച്ചം അത് ശോഭിക്കട്ടെ, എന്റെ അകത്ത് ദൈവം തന്ന കൃപ അത് വ്യാപരിക്കട്ടെ, എന്റെ മേൽ പോർന്ന അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അത് ഞാൻ ദൈവവുമായിട്ടാണ് എനിക്ക് കാര്യമുള്ളത്. നിന്റെ ആരാധന ദൈവത്തിനാണ്. ആരെങ്കിലും കൈവെക്കാൻ പറയുന്നുണ്ട്, കൈവെക്കാനുള്ള ആളല്ല നീയ. ആരെങ്കിലും കൈയടിക്കാൻ പറയുന്നുണ്ട്, കൈയടിക്കാനുള്ള ആളല്ല നീയ. ആരെങ്കിലും പറയുമ്പോൾ ചെയ്തു അവൻ തെറ്റില്ല, എന്നാൽ അല്ലാതെ തന്നെ നിന്റെ അകത്തുനിന്ന് വരേണ്ടതാണിത്. നീയും ദൈവവുമായിട്ടാണ് കാര്യം. നീ ദൈവത്തെ ആരാധിച്ചിട്ട് എന്ന് പോകാവുള്ളൂ. ഇത് ആരാധന ദിവസമാണ്, ഇന്ന് ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുത്തിട്ടേ പോകാവുള്ളൂ. സ്വർഗത്തിൽ ചെന്ന് കമണ്ണു ആരാധിക്കാനുള്ള നീയ. നിന്റെ അകത്ത് തന്നെ എപ്പോഴും ദൈവ സന്നിധിയിൽ കവിണ്ണു കിടന്ന് ആരാധിക്കാൻ നിനക്ക് കഴിയണം. മുട്ടിൽ നിന്ന് ആരാധിക്കാൻ നിനക്ക് കഴിയണം. വൃദ്ധനായ ദാനിയേൽ പോലും അവന് ആ ബാബേലിൽ ആയിരുന്നപ്പോഴ് അവന്റെ കിളിവാതിൽ തുറന്നു വെച്ച്, യെരുശലേമിന് നേരെ തുറന്നു വെച്ച്, ദിനം പ്രതി 3 മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുക, ദൈവത്തിന് മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുക, ദൈവത്തെ അങ്ങനെ ആരാധിക്കുക, എല്ലാം മറന്ന് ആരാധിക്കുക. ആരാധനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, ആരാധനയ്ക്ക് വേണ്ടി വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ആരാധനയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ആരാധിക്കുന്നത്, ആരാധനയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് രോഗശാന്തി, ആരാധനയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് ബന്ധനങ്ങൾ അഴിയുന്നത്, ആരാധനയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് നിനക്ക് വിടുതൽ. എന്നാൽ ബൈ പ്രൊഡക്റ്റ് അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ചെയ്യാനുള്ളത് ദൈവം നിനക്ക് വേണ്ടി ചെയ്തു കൊള്ളും. അടുത്ത വാക്യത്തിൽ കാണാം, അവർ ഉല്ലസിച്ചു ഘോഷിച്ചു. എന്താ ഉല്ലസിച്ചു ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ? എന്നോട് ആരാധനയ്ക്ക് മൂടില്ല, മൂടില്ല, മൂടില്ലാത്ത കാര്യം നീ ചെയ്താൽ പുറകെ മൂട് വരും, പുറത്തോണം. ഏതെങ്കിലും കാര്യം ചെയ്യാൻ മൂടില്ലെങ്കിൽ അക്കാര്യം ചെയ്താൽ മതി, പുറകെ മൂട് വരും. മൂടിന്റെ പുറകെ നീ പോകരുത്. സ്വോത്രം പറയാൻ മൂടില്ലെങ്കിൽ, മൂടില്ലാത്തപ്പോഴും കുറെ സ്വോത്രം പറഞ്ഞുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ സ്വോത്രം പറയാനുള്ള മൂട് തന്നെ വരും. മൂട് പുറകെ വന്നോളും, മൂടിന്റെ പുറകെ നീ പോകരുത്. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ, ഏത് കാര്യത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂടില്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യം ചെയ്തോണം. വിൽ പവർ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്, ഇച്ഛാശക്തി ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആരാധിപ്പാൻ വന്നാൽ നീ ആരാധിച്ചിട്ട് പോകണം, മൂട് നോക്കണ്ട. ചില ആളുകൾ പറയും ഇന്ന് നല്ലൊരു ആരാധന ആരാധിക്കാൻ ഒരു സഭായോഗത്തിന് വന്നാ എന്നൊരു അന്തരീക്ഷം ഇല്ല എന്നൊക്കെ പറയും. ആരാ കൊണ്ടുവരേണ്ട അന്തരീക്ഷം? അന്തരീക്ഷം ആരാ കൊണ്ടുവരണ്ടേ? നീ വന്നപ്പോ എന്താ അത് കൊണ്ടുവരാഞ്ഞത്? ആരാധനയ്ക്ക് വീട്ടിൽ നിന്ന് ആത്മീയ ചൂടിൽ ആത്മീയ തീക്കനലും കൊണ്ട് വേണം ആരാധനയ്ക്ക് വരാൻ. അങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും തീക്കനൽ ഒന്നിച്ച് വരുമ്പോഴാ തീ കത്തുന്നത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ആരെങ്കിലും തീ കത്തിച്ചില്ലെന്നും പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് പോകരുത്. നിന്റെ തീ എവിടെ? നിന്റെ അകത്ത് വീണ തീക്കനൽ എവിടെ? അത് കത്ത് ജ്വലിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക, അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിന്റെ ആത്മാവിന് അർത്ഥമുണ്ടാകുന്നത് ആരാധന, നിന്റെ ആത്മാവ് റിയലൈസ് ചെയ്യുന്ന ആരാധിക്കുമ്പോഴാ, നിന്റെ ആത്മാവ് മീനിങ് ഫുൾ ആകുന്ന ആരാധിക്കുമ്പോഴാ, നിന്റെ ആത്മാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാ, ദൈവവുമായുള്ള ഏറ്റവും അർത്ഥപൂർണമായ കമ്മ്യൂണിക്കേഷൻ ആരാധനയാണ്. ഏത് എക്സ്പ്രഷൻ വേണോ ഉപയോഗിക്കാം, ഏത് എക്സ്പ്രഷൻ വേണോ ഉപയോഗിക്കാം. ചിലർ ആരാധിക്കുമ്പോഴാണ് കണ്ണുനീര് വരുന്നത്, കരഞ്ഞോ കരഞ്ഞോ ദൈവം പറയും എന്റെ പൈതൽ എന്നെ ആരാധിക്കുന്നു. ചിലർക്ക് കൈ പൊക്കണം, കൈ പൊക്കിക്കോ, ചിലർക്ക് കൈയടിക്കണം, കൈയടിച്ചോ, ചിലർക്ക് തുള്ളിച്ചാടണം, തുള്ളിച്ചാടിക്കോ. ഏത് എക്സ്പ്രഷൻ വേണമെങ്കിലും നിന്റെ അകത്ത് ആരാധനയുടെ ആ വലിയ ശക്തിയുടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോ, ചെയ്യേണ്ടതൊക്കെ ചെയ്തു. സമയയോഗത്തിലാണെങ്കിൽ എല്ലാം ചന്ത ഉചിതമായിരിക്കണം, നീ ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കണം. പല ആളുകൾക്കും കൂട്ട ആരാധനയേ ഉള്ളൂ, പല ആളുകൾക്കും കൂട്ടപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യോഗത്തിലുള്ള പ്രാർത്ഥനയല്ലാതെ പിന്നെ അവരൊരിക്കലും പ്രാർത്ഥിക്കില്ല. യോഗത്തിൽ വേണം അവർ നീട്ടി നീട്ടി പ്രാർത്ഥിക്കാം, പിന്നെ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല. ആരാധനയോ എല്ലാവരും കൂടെ കൂടി വന്നിരിക്കുമ്പോൾ ഉള്ള ആരാധനയുണ്ട്, ഉച്ചയുണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിയുമ്പോഴോ, അത് കഴിയുമ്പോൾ പിന്നെ ആരാധനയില്ല. ആഴ്ചയെ ഒരു ദിവസം ആരാധന, ബാക്കി ദിവസങ്ങളിൽ ഇഷ്ടം പോലെ ജീവിക്കുക. ഇവിടെ നിന്ന് ഇറങ്ങി ഈ ബസ കർമ്മ സ്തോത്രം പറയണം, വണ്ടി കർമ്മ സ്തോത്രം പറയണം, വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം, പകല് മുഴുവൻ ദൈവത്തെ സ്തുതിക്കണം, രാത്രി ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ബോധപ്പെടുത്തണം. കാരണം നിരന്തരം ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ്, നിരന്തരം ദൈവം ായിട്ടുള്ള കൂട്ടായ്മയാണ്, അത് മാത്രമേ വളരത്തുള്ളൂ. അങ്ങനെയുള്ളതാണ് ജീവിക്കുന്നത്. നീ ജീവനുള്ള ഒന്നാണ് നിന്റെ അകത്തുള്ളത്. ചത്തയൊന്നല്ല, കുറെ ക്രമങ്ങളല്ല, കുറെ ചിട്ടകളല്ല, കുറെ ഫ്രെയിം അല്ല, കുറെ ചടങ്ങുകളല്ല നമുക്കുള്ളത്. നമുക്കുള്ള ജീവൽ ബന്ധമാണ്. ഒരു മരം ആഴത്തിലേക്ക് വേരിറക്കിയിട്ട് അതിന്റെ ശാഖകൾ പടർന്നു പന്തലിക്കുന്ന പോലെയാണ് നിന്റെ ആത്മീയ ജീവിതം. ക്രിസ്തുവിൽ വേരൂന്നിരിക്കുകയാണ്, ആത്മീയത്ത് നട്ടിരിക്കുന്ന ഫലം മരം പോലെയാണ് നീ. നീ തക്കകാലത്ത് ഫലം കായ്ക്കണമെങ്കിൽ നിരന്തര വളർച്ചയുണ്ടാകും, നിരന്തരം ഈ ജീവന്റെ രസത്തിന്റെ ഒഴുക്കുണ്ടാകണം. ജീവന്റെ രസം നിരന്തരം ഒഴുകണം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, അയ്യോ എന്റെ ഉള്ളം, എന്റെ ഉള്ളം ദാഹിക്കുന്നു. മരുഭൂമിയില് വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിച്ച് മോഹാത്സ്യപ്പെടുന്നു. കോരഹൂത്രന്മാർ പ്രാർത്ഥിച്ച് മാൻ നീർത്തുള്ളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എന്റെ ഉള്ളം നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അകത്തുണ്ടാകേണ്ടതാണ്. പടയനിയമത്തിലെ ഭക്തന്മാർക്ക് പോലും അകത്തിതുണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് ഉള്ളിൽ വഹിച്ചുണ്ടക്കുന്ന ദൈവ പൈതലെ നിന്റെ അകത്ത് എത്ര അധികം ഉണ്ടാകണം. എന്തിനാ ആത്മാവിനെ നിനക്ക് തന്നത്? പരിശുദ്ധാത്മാവിനെ എന്തിനാ നിന്റെ മേൽ പകർന്നത്? ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ എന്തിനാ വസിക്കുന്നത്? നിന്നിൽ വസിക്കുന്ന അഭിഷേകമെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നു. എന്നൊരു അഭിഷേകം നിന്നിൽ വസിക്കുന്നത്, അഭിഷേകം കൊണ്ട് നീ ഒരു പുരോഹിതനായി. പുരോഹിതൻ ചെയ്യേണ്ടത് ആരാധനയാണ്, പുരോഹിതൻ ചെയ്യേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവൻ യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവനാണ്, അവൻ നിരന്തരം ശുശ്രൂഷിക്കുന്നവനാണ്, ദൈവത്തിന്റെ നാമത്തിനൊക്കെ മഹത്വം കൊടുക്കേണ്ടവനാണ്. ദൈവ ഭയം ഇല്ല വന്നാൽ, ദൈവ സാന്നിധ്യബോധം ഇല്ലാതെ വന്നാൽ രക്ഷിക്കപ്പെടാത്ത ആളുകളെക്കാൾ കൂടുതൽ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകാൻ പോവുക. ദൈവത്തെ അപമാനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. തൻ്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുകയല്ലെന്ന് മാത്രമല്ല, അവൻ്റെ നാമം വൃഥാവെടുക്കാൻ അവൻ സമ്മതിക്കത്തില്ല. ദൈവസന്നിധിയിൽ വന്ന് ദൈവ സാന്നിധ്യ ബോധമില്ല, ദൈവസന്നിധിയിൽ സഭയിൽ വന്ന് സഭായോഗത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ പിന്നെ വേറെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. അവിടെ പിറുപുറുപ്പുകാർ കാണും, എല്ലാ സഭയിലും 100 പേരുണ്ടെങ്കിൽ 2 പേരെ വഴക്കാളികളായിരിക്കും. അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടേ, 2 പേര് അവരുടെ വഴിക്ക് പോട്ടെ, 98 പേര് ദൈവത്തെ ആരാധിക്ക. നീ ദൈവത്തെ മതി, 2 പേർക്ക് വേണ്ടി ബാക്കി ആളുകൾ മലിനപ്പെടരുത്. അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കല്ല, അവരെ ശബ്ദിച്ചുകൊണ്ടിരിക്കരുത്. അതല്ല നോക്കാനല്ല നീ വന്നോ, നീ ദൈവത്തെ ആരാധിക്കാൻ വന്നവനാ. അതിനുവേണ്ടി ദൈവം വിളിച്ച ദേശത്ത് നിന്നെ ആക്കി വെച്ചത്. ഓരോ ദേശത്തും ദൈവം മുൻകൂട്ടി കണ്ട ചില കുടുംബങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. അവരെ തെരഞ്ഞുപിടിച്ച് ദൈവം വേർതിരിച്ച് അഭിഷേകം ചെയ്ത് ദേശത്ത് നിർത്തിരിക്കും. എന്തിനാണെന്ന് അറിയാമോ? നീ കർത്താവിന്റെ മഹത്വമുള്ളവനായി നിൽക്കാന, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ മഹത്വം ദേശത്ത് വെളിപ്പെടുത്തുവാൻ. ദൈവം നിന്നെ കണ്ടിരിക്കുമ്പോൾ ദുഷ്ട പിശാച് നിനക്ക് വിരോധമായി പോരാടുന്നുണ്ട്. നിന്റെ നന്മകളെ അപഹരിപ്പാനും നിന്റെ ജീവിതത്തെ നിരാശപ്പെടുത്താനും നിന്റെ വിളക്ക് കെടുത്തി കളയുവാനും ശത്രു പോരാടുന്നുണ്ട്. നിന്റെ കൃപകളെ ഒതുക്കി വയ്ക്കുവാൻ, നിന്റെ പ്രയോജനം നഷ്ടപ്പെടുത്തുവാൻ ദുഷ്ട ശക്തികൾ പോരാടുന്നുണ്ട്. അതിന്റെ മുമ്പിൽ നീ പകച്ചു നിൽക്കരുത്, അതിനു മുമ്പിൽ അറച്ചു നിൽക്കരുത്, അത് കണ്ട് പേടിച്ചു നിൽക്കരുത്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നിന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ക്രിസ്തുവിന്റെ നാളോളം അവനെ തേയ്ക്കോ, അവന്റെ എണ്ണ അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ മേൽ പകരുന്നു. എന്ന് മുതൽ അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ മേൽ പകരുന്നു, നിന്റെ ദീപത്തെ അവൻ കത്തിക്കുന്നു. ശക്തിയുള്ള പ്രഭയുമായി മാത്രമേ ഇവിടെ പോകാവുള്ളൂ, ജ്വലിച്ച് പ്രകാശിക്കുന്ന തീപ്രഭവും മാത്രമേ ഇവിടുന്ന് പോകാവുള്ളൂ. നിന്റെ നാടിനെ കത്തിക്കുവാൻ, നിന്റെ ദേശത്തെ കത്തിക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്തിന്റെ ശക്തി കൊണ്ട് ദേശങ്ങൾക്ക് വിടുതൽ ഉണ്ടാകുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നീ വിരൽചൂണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ ദൈവം വേർതിരിക്കാൻ പോകുന്നു. നിന്റെ ഉള്ളം ചവിട്ടുന്ന വീടുകളിൽ ദൈവത്തിന്റെ ശക്തി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. നീ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് അത്ഭുത സൗഖ്യം നൽകുന്നു. നീ കൈയർത്തി അവകാശം പറയുന്ന ദേശങ്ങളിൽ ദൈവത്തിന് ഉണർവ് ദൈവം അയക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ദാസനെ അഭിഷേകത്തിന് ഇരട്ടി പങ്ക എന്ന് പകൽ നിന്റെ മേൽ ദൈവം പകരുന്നു. അത്യന്ത ശക്തി എന്ന് പകൽ നിന്റെ മേൽ ദൈവം പകരുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. 2011 വരെ നീ വിങ്ങി വിങ്ങി നടന്ന വിഷയങ്ങളുണ്ട്, അയ്യോ മറുപടി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട വിഷയങ്ങളുണ്ട്, ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയങ്ങളുണ്ട്. എന്നാൽ 2012 ദൈവത്തിന്റെ അത്ഭുതം നിന്റെ പെരയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്തുന്ന വർഷമാണ്. 2012 ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന വർഷമാണ്. നീ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു കുറവും വരുത്തരുത്. പരിസരം മറന്ന് ഇന്ന് മുതൽ ദൈവത്തെ ആരാധിക്കുക, മനസ്സ് തെളിഞ്ഞ് ദൈവത്തെ ആരാധിക്കുക, പൂർണ്ണ ശക്തിയോട് ദൈവത്തെ ആരാധിക്കുക, പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ ആരാധിക്കുക, പൂർണ്ണ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. അതിശക്തമായി ദൈവത്തെ ആരാധിച്ചിട്ട് ഇന്ന് നീ ഇവിടുന്ന് പോകാമല്ലോ. തകർത്ത ഇടി മുഴക്കം പോലെ, പെരുവെള്ളത്തിന് എരച്ചിൽ പോലെ, മഹാപുരുഷാരത്തിന് ഘോഷം പോലെ സ്വർഗത്തിയ പിന്നെയും കേട്ടത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാധനയുടെ ബൈ പ്രൊഡക്റ്റായ രോഗശാന്തി നിന്റെ മേൽ കടന്നു വരുന്നു. നീ ഈ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാധനയുടെ ബൈ പ്രൊഡക്റ്റായ വിടുതൽ നിന്റെ ഭവനത്തിന് ദൈവം നൽകുന്നു. ദൈവത്തിന്റെ വ്യാപാര ശക്തി നിന്റെ നാഡിഞരമ്പുകളില്, നിന്റെ ആ മാംസപേശി നിന്റെ അസ്ഥി പഞ്ചരങ്ങളില, നിന്റെ ആന്തരിക അവയവങ്ങളില എന്ന് പകൽ വ്യാപരിച്ച അത്ഭുത രോഗശാന്തിയുടെ കൃപ നിന്റെ വൻ ശരീരത്തിൽ ദൈവം അയക്കുന്നു. അവൻ നിന്നെ ബലപ്പെടുത്തുന്നു, അവൻ നിന്നെ ശക്തിപ്പെടുത്തുന്നു, അവൻ നിന്റെ ക്ഷീണത്തെ മാറ്റുന്നു, അവൻ നിന്റെ ബലഹീനതയെ മാറ്റുന്നു. നിന്റെ ജീവിതത്തിലുണ്ട് അബദ്ധങ്ങൾക്ക് അവൻ പരിഹാരം തരുന്നു. നിന്റെ ജീവിതത്തിലായ ബുദ്ധി മോശങ്ങൾക്ക് അവൻ പരിഹാരം വരുത്തുന്നു. നിന്റെ ജീവിതത്തിലുണ്ടായ ഭോഷത്വങ്ങൾക്ക് അവൻ വിടുതൽ തരുന്നു. മറ്റുള്ളവർ നിന്നെ ചതിച്ചു, മറ്റുള്ളവർ നിന്നെ വഞ്ചിച്ചു, ആ ദുഃഖത്തിൽ നീ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി നിന്നെ വിടുവിപ്പാൻ എഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി നിനക്ക് അനുകൂലമായി വ്യാപരിക്കുന്നു. അവന്റെ ബലത്തിന് വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പോ ഇന്ന് നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നു. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ.
ജീവത്തിന്റെ മേൽ ആദ്യന്ത ശക്തി വ്യാപരിക്കട്ടെ, ആദ്യന്ത ശക്തി ഉയരത്തിലെ ശക്തി ഓരോ ജീവിതത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ ബഹുദപ്പെടുത്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
Thank you. Will be from January 13th through the 20th.
അടുത്ത വർഷത്തെ നമ്മുടെ കൺവെൻഷൻ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ജനുവരി മാസം 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും. 2013 ജനുവരി 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങൾ.
Pastor John Sundar Rao, the president of the IPC Andhra State, will pray in Telugu and Pastor TS Abraham will pronounce the benediction.
Praise the Lord. Prarthana cheyadamu. Premagala maa thandri, krupa purnuduvaina yesaya, karyakarimaina parishuddhaatma deva, meeku vandanamulu chellistunnam. Anadi kaalamuga unna mee sankalprakaramuga, mee daasulu lepi, India Pentecost devuni sanghamunu sthapinchi, dinadinamu abhivruddhi paruchutunna deva, meeku vandanamulu chellistunnam. Hallelujah! ఇది మీ పని ప్రభువా. ఇట్ ఈస్ థై వర్క్, ఇట్ ఈస్ థై వర్క్. థై నేమ్ అలోన్ బి గ్లోరిఫైడ్ ఇన్ దిస్ కన్వెన్షన్. వి ప్రైజ్ ది లార్డ్ ఫర్ ది గ్రేట్ సక్సెస్ ఆఫ్ దిస్ కన్వెన్షన్. రికార్డ్ బాసి రిబాసి ద వాట్ ఎనేబుల్ థై సర్వెంట్స్ అండ్ అనాయింటెడ్ దెమ్ ఫ్రెష్ అండ్ మేడ్ దిస్ కన్వెన్షన్ గ్రేట్ సక్సెస్. Thank you, Jesus. Hallelujah. Hallelujah. The Lord chosen thy servants, Ricardimas. Hallelujah. The Lord chosen Apostle K. Abraham. And use him in a marvelous way. Ricardimas. We are seeing his labors. Thy name is being glorified. Every young. And everywhere, and every church, not only in Kerala, throughout the globe. Hallelujah! Hallelujah! Devamike stotram. Ee samatram convention kuda ఇంత ఆశీర్వాదకరంగా జరిగించేందుకు స్తోత్రం చెల్లిస్తున్నా. ఫస్ట్ సిటీఎస్ అబ్రహాం గారిని, అలాగే ప్రెసిడెంట్ గారిని, కేసీ జాన్ గారిని, సెక్రటరీ గారైన, అలాగే వల్సన్ అబ్రహాం గారిని, దేవా ఎగ్జిక్యూటివ్ అంతటిని, కేరళ ఎగ్జిక్యూటివ్ ను అందరినీ కూడా మీరు బలపరిచి ఈ కన్వెన్షన్ ఇంత ఆశీర్వాదకరంగా జరిగించినది మీకు స్తోత్రములు చెల్లిస్తున్నా. హల్లెలూయా. We thank the Lord once again. The Lord enabled the anointed servants and used them in a marvelous way for the success of this conversion, for the glorification of thy name. God, thank you, Lord. We enjoy thy presence in these meetings. As the people are leaving from this Pendal to their native places, be with them, Lord, and anoint them afresh. Help them to grow into the fullness, Rikaribasi, so that they may be raptured on the day of thy second coming. As thy humble servant, I commit all the anointed servants and leaders and all the believers and well-wishers who are gathered in this convention. I commit them all in thy marvelous name with the boldness of thy precious blood, so that they may be prepared and be raptured at the second coming of thine, at thy second coming. Thank you, Jesus. Hallelujah. Prabhuva, varu gruhamulaku velichundaga mee sannidhi variki toduga unchi, hallelujah, nootana abhishekamuto prabhuva varini abhishekinchi viraakada koraku siddhaparachandi. Va vittabadina vakyam మా హృదయముల్లో ఫలింప చేయండి. వాట్ ఎవర్ ది వర్డ్ సోన్ ఇన్ హియర్, ప్రీచ్డ్ హియర్, లెట్ ఇట్ బి ఫ్రూట్ఫుల్ ఇన్ అవర్ హార్ట్స్ ఫర్ ద గ్లోరీ సేక్, ఫర్ అవర్ ట్రాన్స్ఫర్మేషన్ సేక్. థ్యాంక్ యూ జీసస్. ఫర్ ది సేమ్ పర్పస్ వీఆర్ ఆల్ కమిటింగ్ అవర్ సెల్స్ ఇన్ టు దై వూండెడ్ హ్యాండ్స్ సో దట్ వీ మే ప్రిపేర్డ్ ఫర్ ద సెకండ్ కమింగ్. థ్యాంక్ యూ జీసస్. మరి ఒకసారి ప్రభువా, ఈ కూటములన్నిటి కొరకాయి మీకు స్తుతులు చెల్లించి మీ నామాన్ని ఘనపరుస్తూ మీ నామాన్ని మహిమపరచుచు యేసు ప్రభు పేరిట వేడుకొనుచున్నా తండ్రి, ఆమేన్.
నమ్ముడ కర్తావుం రక్షితావుం మా యేసుక్రీస్తుడే కృపయం పితావా దైవదను స్నేహం ఆశీస్సిపిచ్చువాడి నడుతున్న పరిశుద్ధాత్మావుడే కూటాయ్మేయం నమ్మెల్లవరోడും ലോകമെങ്ങുമുള്ളതായ സകല ദൈവങ്ങളോട് കൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലവും നമുക്ക് ജയനാൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.
നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ജയ വിളിക്കാം. ബോലോ ഖുദാവന്ദ യേശു മസീഹ് കീ കീ കീ. യേശു ക്രിസ്തു പാപികളെ, യേശു ക്രിസ്തു രോഗികളെ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശു ക്രിസ്തു രാജാവായി നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ, നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ. ബോലോ ഖുദാവന്ദ യേശു മസീഹ് കീ കീ.